ഒരു പുതിയ കാർ വാങ്ങുമ്പോൾ എങ്ങനെയുള്ള കാർ ലോണാണ് നല്ലതെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. ഓസ്ട്രേലിയയിലെ ഒട്ടനവധി തൊഴിലുടമകൾ ജീവനക്കാർക്ക് കാർ വാങ്ങാനായി ലോണിന് പകരം നൊവേറ്റഡ് ലീസ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള നൊവേറ്റഡ് ലീസ് എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ് പലരും നൊവേറ്റഡ് ലീസ് എടുക്കാൻ മടിക്കുന്നത് എന്നാണ് ഈ രംഗത്ത് ജോലി ചെയ്യുന്നവർ പറയുന്നത്. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് നൊവേറ്റഡ് ലീസ് കൊണ്ടുള്ള നികുതി ലാഭങ്ങളും നൊവേറ്റഡ് ലീസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ്. ഇതേക്കുറിച്ച് സംസാരിക്കാൻ നമ്മോടൊപ്പം സൗത്ത് ഓസ്ട്രേലിയയിലെ സ്മാർട്ട് ഗ്രൂപ്പ് വെഹിക്കിൾ ലീസ് കൺസൾട്ടന്റായ സനോജ് സോമൻ പിള്ളയാണ്. പോഡ്കാസ്റ്റുമായി ഞാൻ റിൻഡോ ആന്റണി. സനോജ്, എസ് ബി എസ് മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം റിൻഡോ.
ആദ്യമായി ചോദിക്കട്ടെ, എന്താണ് നൊവേറ്റഡ് ലീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
തീർച്ചയായിട്ടും. ഫസ്റ്റ് ഓഫ് ഓൾ റിൻഡോ, ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊരു എക്സ്പ്ലനേഷൻ തരാം. മലയാളികൾക്ക് നല്ല ബോധമുള്ളൊരു ഫീൽഡാണ് ഫൈനാൻസ്. അപ്പൊ ഫൈനാൻസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നൊവേറ്റഡ് ലീസ്. എന്നിരുന്നാലും ഇതിനെക്കുറിച്ച് വലിയ ഇൻഫോർമേഷൻ മിക്ക ആൾക്കാർക്കും, അത് മലയാളികൾക്ക് മാത്രമല്ല, അതിന്റെ ബെനിഫിറ്റ്സ് എന്താണോന്നോ മിക്ക ആൾക്കാർക്കും ഇല്ല. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നൊവേറ്റഡ് ലീസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു അഗ്രിമെന്റ് ആണ്. എലിജിബിൾ ആയ എംപ്ലോയീസിന് അവരുടെ സാലറി ടാക്സ് ആവുന്നതിന്റെ മുമ്പേ ആ ടാക്സബിൾ ഇൻകം യൂസ് ചെയ്തിട്ട് ഒരു കാറ് മേടിക്കാം. ആ കാറിന്റെ കംപ്ലീറ്റ് റണ്ണിങ് കോസ്റ്റ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ആശയമാണ് നൊവേറ്റഡ് ലീസ്. അൺഫോർച്ചുനേറ്റ്ലി എല്ലാ എംപ്ലോയീസ്, ഓസ്ട്രേലിയയിലെ ടാക്സ് കൊടുക്കുന്ന എംപ്ലോയീസ് നൊവേറ്റഡ് ലീസിന് എലിജിബിലിറ്റി ഇല്ല. അത് എലിജിബിൾ ആവാനായിട്ട് എംപ്ലോയേഴ്സിന്റെ ABN രജിസ്റ്റർഡ് ആയിരിക്കണം, ATO ആയിട്ടും, പിന്നെ അതുപോലെ നൊവേറ്റഡ് ലീസിംഗ് കമ്പനി ആയിട്ടും. അത് ഏത് കമ്പനി മുഖാന്തരം വേണമെങ്കിലും ആവാം. കൂടുതലും ഗവൺമെന്റ് സെക്ടേഴ്സിലാണ് നൊവേറ്റഡ് ലീസ് കണ്ടുവരുന്നത്. ഇപ്പൊ ഹോസ്പിറ്റൽസ്, പിന്നെ വെൽഫെയർ സെക്ടേഴ്സ്, പിന്നെ പബ്ലിക് പ്രൈവറ്റ് എന്റർപ്രൈസ്. പ്രൈവറ്റ് എന്റർപ്രൈസും ഇഷ്ടം പോലുണ്ട്. ഇതിന്റെ മെയിൻ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു എംപ്ലോയീസിന്റെ റിട്ടൻഷൻ കുറയ്ക്കാനാണ്. അതായത് നമ്മുടെ എംപ്ലോയീസ് നമ്മുടെ കൂടെ നിൽക്കും അറ്റ്ലീസ്റ്റ് ഫോർ സർട്ടൻ ഇയേഴ്സ്.
ഓക്കെ, അപ്പൊ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനം ഈ നൊവേറ്റഡ് ലീസ് തരുന്നതാണോ അതിനെ അനുകൂലിക്കുന്നതാണോ എന്ന് എങ്ങനെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്?
അത് അറിയാനായിട്ട് നമ്മൾ നമ്മുടെ പേറോൾ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടുക. അത് ഇപ്പൊ പല കമ്പനിയിൽ പേറോൾ ആവാം, അത് ചിലപ്പം HR, കുറച്ചുകൂടെ വലിയ കമ്പനീസിൽ HR ഡിപ്പാർട്ട്മെന്റ് ആവാം, അങ്ങനെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആവാം. ഈ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിലോട്ട് നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് പറഞ്ഞു തരും നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നമ്മുടെ എംപ്ലോയ്മെന്റ് ഉള്ളത്. ഇതൊക്കെ നമ്മുടെ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട്സിലും എഴുതേണ്ടതാണ്. നമ്മളിപ്പം ഒരു ജോലി കിട്ടി, എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് കിട്ടുമ്പോൾ ആ കോൺട്രാക്ടിലും ക്ലിയർലി മെൻഷൻഡ് ആണ് നിങ്ങൾക്ക് എന്തൊക്കെ സാലറി പാക്കേജിംഗ് ബെനിഫിറ്റ്സ് വരും. ഈ നൊവേറ്റഡ് ലീസ് എന്ന് പറഞ്ഞ ഒരു ആശയം എന്ന് പറഞ്ഞാൽ സാലറി പാക്കേജിംഗ് ബെനിഫിറ്റ് തന്നെയാണ്. അപ്പൊ സാലറി പാക്കേജിംഗ് ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് വേണേ റെന്റിന് അടയ്ക്കാനാവാം, മോർഗേജ് അടയ്ക്കാനാവാം, അല്ലെ ഫിലിം ടിക്കറ്റ്സ് കാണാൻ, അതായത് എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടിയാവാം, അല്ലെ നൊവേറ്റഡ് ലീസിന് വേണ്ടിയാവാം. നൊവേറ്റഡ് ലീസ് എല്ലാ സാലറി പാക്കേജിംഗ് കമ്പനി എംപ്ലോയേഴ്സിനും ഇല്ല, പക്ഷെ ഉള്ളവർക്ക് കാറും മേടിക്കാം.
ഇപ്പൊ നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥാപനം പറയുന്ന ഒരു ലീസിംഗ് കമ്പനിയായിട്ട് മാത്രമാണോ കരാറിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും നൊവേറ്റഡ് ലീസിംഗ് തരാൻ തയ്യാറായിട്ടുള്ള ഒരു കമ്പനിയുമായിട്ട് നമുക്ക് കരാറിൽ ഏർപ്പെടാൻ കഴിയുമോ?
വളരെ നല്ല ചോദ്യം. ഈ ഒരു എംപ്ലോയറിന് ചില കണ്ടീഷൻസ് ഉണ്ടാവാം. ആ കണ്ടീഷൻസിൽ ഏതൊക്കെ കമ്പനിയാണ് അവർക്ക് റിലേഷൻഷിപ്പ് ഉള്ളത്, അതായത് ഓസ്ട്രേലിയയിലെ സ്മാർട്ട് ഗ്രൂപ്പും പിന്നെ നൊവേറ്റഡ് ലീസ് ഓസ്ട്രേലിയയും മാക്സിയും, ഇതാണ് 3 ബിഗസ്റ്റ് പ്ലെയേഴ്സ്. അപ്പം എംപ്ലോയർ പറയുന്ന ഏത് ലീസിംഗ് പ്രൊവൈഡർ ആണാവും അവരുടെ കൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ.
ഓക്കെ, ഏതൊക്കെ രീതിയിലാണ് നൊവേറ്റഡ് ലീസ് വഴി കാർ വാങ്ങുമ്പോൾ ലാഭം ഉണ്ടാകുന്നത്? എന്തൊക്കെ തരത്തിലുള്ള ലാഭങ്ങളാണ് ഉണ്ടാകുന്നത്?
അതെ സാർ, ഇൻഡോ നമ്മളിപ്പോ ഒരു കാറ് വാങ്ങിക്കുമ്പം അതിന്റെ ചെലവുണ്ടല്ലോ. അപ്പൊ അതിന്റെ റണ്ണിങ് കോസ്റ്റ് എന്ന് പറയും. റണ്ണിങ് കോസ്റ്റില് വരുന്നതാണ് മെയിൻ്റെനൻസ്, അതിന്റെ ടയർ രജിസ്ട്രേഷൻ, ഇൻഷുറൻസ്, റോഡ് സൈഡ് അസിസ്റ്റൻസ്, ഫ്യൂവൽ. ഇതെല്ലാം അതിൽ പെടുന്ന ഒരു കോസ്റ്റ് ആണ്. അപ്പൊ നമ്മളൊരു കാറ് മേടിക്കുമ്പം ഒരു 50,000 രൂപയുടെ കാർ എന്ന് വെക്കുക. അപ്പൊ 50,000 രൂപ മാത്രമല്ലല്ലോ ചെലവ്, അതിന്റെ റണ്ണിങ് കോസ്റ്റ് കൂടെ ആണ്. അപ്പൊ നൊവേറ്റഡ് ലീസിലെ വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കംപ്ലീറ്റ് റണ്ണിങ് കോസ്റ്റും നിങ്ങൾ നിങ്ങളുടെ പ്രീ ടാക്സ് ഇൻകത്തിന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് 5 വർഷത്തെ ഇന്നോവേറ്റഡ് ലീസിൽ ഫോർ എക്സാമ്പിൾ പോയി കഴിഞ്ഞാൽ 5 വർഷത്തേക്ക് നമുക്ക് ആ ഒരു കോസ്റ്റ് നമ്മുടെ പോക്കറ്റിൽ നിന്ന്, അതായത് നമ്മുടെ നെറ്റ് സാലറിയിൽ നിന്ന് കൊടുക്കണ്ട, അതിന്റെ ബെനിഫിറ്റ്സ് നമുക്ക് പ്രീ ടാക്സ് ഇന്ന് കിട്ടും. ഇതിന്റെ പുറമെ നമുക്ക് വലിയൊരു ബെനിഫിറ്റ് ഇന്നോവേറ്റഡ് ലീസിലുള്ളതെന്ന് പറഞ്ഞാൽ ജി എസ് ടി ബെനിഫിറ്റ് ആണ്. ഇപ്പം നമുക്കറിയാം, നമുക്കൊരു എന്തൊരു സാധനം നമ്മൾ മേടിക്കുമ്പോഴും അതിന്റെ ഒരു 10% ജി എസ് ടി പോവും, അതുപോലെ കാറിലും ജി എസ് ടി പോവും. അത് വലിയൊരു സംഖ്യ തന്നെയായിരിക്കും. നമ്മളിപ്പോ ഒരു 50,000 രൂപയുടെ കാറ് എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ $5,000 ആണ് അതിന്റെ ജി എസ് ടി പോകുന്നത്. ഇന്നോവേറ്റഡ് ലീസിൽ നമ്മൾ ആ 5,000 രൂപ കൊടുക്കുന്നില്ല, ആ 5,000 രൂപ നമ്മുടെ എംപ്ലോയറിന്റെ എബിഎൻഇ നിന്നാണ് പേബിൾ ആവുന്നത്. ഇന്നോവേറ്റഡ് ലീസിൽ നമുക്ക് ആദ്യം നമുക്ക് 1 രൂപ പോലും അടയ്ക്കണ്ട. ഇനീഷ്യലി നമ്മുടെ ചില അപ്രൂവൽ വേണം, നമ്മുടെ എംപ്ലോയറിന്റെ അപ്രൂവൽ വേണം, ഫൈനാൻസിയറിന്റെ അപ്രൂവൽ വേണം. അതായത് ഒരു ഫൈനാൻസ് കമ്പനി ത്രൂ ആണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ 2 അപ്രൂവൽ സീക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ചെന്ന് കാറ് പിക്കപ്പ് ചെയ്യാം, പിന്നെ നമ്മുടെ പേയ്മെന്റ്സും തുടങ്ങും. ഈ ഇനീഷ്യലി അതുകൊണ്ട് നമുക്ക് ഒരു പേയ്മെന്റും കൊടുക്കണ്ട. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ നമ്പർ ഓഫ് ഇയേഴ്സ് യു ആർ ഗോയിങ് ഫോർ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു 5 വർഷത്തെ ലീസിലാണ് പോകുന്നെങ്കിൽ മിക്കവാറും ഒരു 95% എംപ്ലോയീസും 5 വർഷത്തെ ലീസാണ് എടുക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടാക്സ് സേവിങ്സ് കൂടുതലാണ്, നമ്മുടെ മന്ത്ലി പേയ്മെന്റ്സും കുറവായിരിക്കും.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ 5 വർഷത്തെ ലീസ് പീരീഡ് തീരുമ്പോൾ എന്താണ് ഈ കാറിന് സംഭവിക്കുക, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടി വരുന്നത്?
ഈ 5 വർഷത്തെ ലീസും ഫിനിഷ് ചെയ്യുമ്പം ഒരു അമൗണ്ട് പേബിൾ ആയിരിക്കും. ആ അമൗണ്ടിന്റെ പേരാണ് റെസിഡ്യൽ വാല്യൂ ഓർ ബലൂൺ പേയ്മെന്റ്.
എങ്ങനെയാണ് ഈ റെസിഡ്യൽ അമൗണ്ട് അല്ലെങ്കിൽ ഈ ബലൂൺ പേയ്മെന്റ് കണക്കാക്കുന്നത്?
സിംപ്ലി റെസിഡ്യൽ വാല്യൂ കണക്കാക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സെർട്ടൺ പെർസെന്റേജ് വാല്യൂ ഓഫ് ദ എഫ് പി ടി വാല്യൂ ഓഫ് ദ കാർ ആണ്. അതായത് നമ്മളിപ്പോ ഒരു 5 വർഷത്തെ ലീസ് എടുക്കുമ്പോൾ അതിന്റെ റെസിഡ്യൽ വാല്യൂ ഏകദേശം 28% വരും. ഇപ്പം ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറയുവാണെങ്കിൽ, ടൊയോട്ടോ റാവ് ഫോർ ആണ് ഓസ്ട്രേലിയയിലെ വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ കാർ. ആ കാറിന്റെ എഫ് ബി ടി വാല്യൂ വരുന്നത് ഒരു $52,000 ആണ്. അപ്പൊ ആ $52,000 റെസിഡ്യൽ വാല്യൂ അതിന്റെ 28% എന്ന് പറയുമ്പം ഏകദേശം ഒരു $14,000 വെച്ച് വരും. ആ $14,000 അറ്റ് ദ എൻഡ് ഓഫ് ദ ലീസ് നമ്മൾ പേ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ കാറ് ഓൺ ചെയ്യാം.
അതായത് ഈ പറയുന്ന എൻഡ് ഓഫ് ദ ലീസ്, അതായത് 5 വർഷം കഴിയുമ്പോൾ നമ്മൾ 28% പേയ്മെന്റ് നമ്മൾ നടത്തിയാൽ മാത്രമാണ് ഈ കാർ നമ്മുടെ സ്വന്തമാവുക, അല്ലെ?
അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും 28% നമ്മൾ പേ ചെയ്താൽ മാത്രമാണ് ഈ കാർ നമ്മുടെ പേരിൽ സ്വന്തമാവുക.
ഇനി അങ്ങനെ ആ പേയ്മെന്റ് നടത്താത്ത പക്ഷം എന്താണ് സംഭവിക്കുക, അല്ലെങ്കിൽ വേറെന്ത് ഓപ്ഷൻ ആണ് ഒരു കസ്റ്റമർക്കുള്ളത്?
ഗുഡ് ക്വസ്റ്റ്യൻ. സോ ആ അത് നമുക്ക് അങ്ങനെ പേയ്മെന്റ് ചെയ്യണ്ടെങ്കിൽ നമുക്ക് ലീസ് വേണേ എക്സ്റ്റെൻഡ് ചെയ്യാം, വേണേ നമുക്ക് 2 വർഷമോ 3 വർഷമോ 5 വർഷമോ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം, അല്ലേ നമുക്ക് ആ കാറ് ഇന്നോവേറ്റഡ് ലീസിംഗ് കമ്പനിക്ക് തിരിച്ചു കൊടുത്ത് ആ ലീസ് റെസിഡ്യൽ എമൗണ്ട് പേ ഓഫ് ചെയ്യുന്നതാണ്. അത് കാരണം ഇന്നോവേറ്റഡ് ലീസിംഗ് കമ്പനി അത് തിരിച്ച് മാർക്കറ്റിൽ വിൽക്കും. വിറ്റ് കഴിഞ്ഞ് ആ റെസിഡ്യൽ വാല്യൂ, ഇപ്പം നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ $14,000 ആയിരിക്കും റെസിഡ്യൽ വാല്യൂ. നമ്മൾ ആ കാറ് വിൽക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് ആണ് ഇന്നോവേറ്റഡ് ലീസിംഗ് കമ്പനി ഏൺ ചെയ്യുന്നെങ്കിൽ, ലൈക്ക് ഫോർ എക്സാമ്പിൾ $20,000 ആണ് നമുക്ക് ആ കാറ് വിൽക്കുമ്പോൾ കിട്ടുമ്പം $6,000 ആസ് എ പ്രോഫിറ്റ് തിരിച്ച് കസ്റ്റമറിന് കൊടുക്കുന്നതായിരിക്കും, അതായത് എംപ്ലോയിന് കൊടുക്കുന്നതായിരിക്കും. വൈസ് വേഴ്സ നമ്മൾ ആ റെസിഡ്യൽ എമൗണ്ടിന്റെ എമൗണ്ട് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ ആ ഡിഫറൻസ് എംപ്ലോയി പേബിൾ ആയിരിക്കും.
ഇങ്ങനെ വരുമ്പോ, അതായത് റെസിഡ്യൽ വാല്യൂവിനേക്കാൾ കുറഞ്ഞ വാല്യൂവിനാണ് കൊടുക്കുന്നതെങ്കിൽ ഈ പറയുന്ന 14% പോകുന്നതും കൂടെ കണക്കിലെടുക്കുമ്പോൾ ഒരു എംപ്ലോയിക്ക് ഇങ്ങനെ ഇന്നോവേറ്റഡ് ലീസ് വഴി കാർ വാങ്ങുന്നത് കൊണ്ട് എന്തെങ്കിലും ലാഭം ഉണ്ടോ ശരിക്കും?
വളരെ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് മിക്ക ആൾക്കാർക്കും ഉള്ളത്. ഇങ്ങനെ ദ എൻഡ് ഓഫ് ദ ലീസും ഇത്ര പേയ്മെന്റ് കാണും, പിന്നെ ഓവർ ദ പീരീഡ് ഓഫ് ലീസ് പേയ്മെന്റ്സ് നമ്മൾ ഇത്രയും ചെയ്യുമല്ലേ കാറില്. പക്ഷെ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യം എന്ന് വെച്ചാല്, ഈ ഓവർ ദ പീരീഡ് ഓഫ് ലീസ് പേയ്മെന്റ്സ് വളരെ കുറവായിരിക്കും. നമ്മളിപ്പം ഏത് കാറിനാണ് അനുസരിച്ചിരിക്കുന്നത് അതിനനുസരിച്ച് പേയ്മെന്റ് പോകും. പേയ്മെന്റ്സ് യൂഷ്വലി ഇസ് ലെസ് ദൻ the usual payments in conventional finance. Like നമ്മളൊരു ടൊയോട്ട ഫൈനാൻസിലേക്ക് ഒക്കെ പോകുമ്പോൾ പേയ്മെന്റ്സ് കുറച്ചുകൂടെ ഹയർ നമ്പേഴ്സ് ആയിരിക്കും. ഇന്നോവേറ്റഡ് ലീസിംഗിൽ പേയ്മെന്റ്സ് ലോ ആയിരിക്കും. അത് നമ്മൾ കണ്ടെത്തേണ്ട കാര്യമാണ്. പ്ലസ് വലിയൊരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ ദിസ് 5 ഇയേഴ്സ് പല ഓൾ ദ റണ്ണിങ് കോസ്റ്റ് ഇസ് കവേർഡ്. ഒരു വണ്ടി ഓടിക്കുമ്പോൾ ഉള്ള റണ്ണിങ് കോസ്റ്റ്, മെയിൻറ്റെനൻസ്, ടയേഴ്സ്, രജിസ്ട്രേഷൻ, ഇൻഷുറൻസ്, റോഡ് സൈഡ് അസിസ്റ്റ്, ഇതെല്ലാം കവർ ചെയ്തിട്ടായിരിക്കും നമുക്ക് ബെനിഫിറ്റ്സ് കിട്ടുന്നത്. ആ ബെനിഫിറ്റ്സ് കുഡ് പൊട്ടൻഷ്യലി റൺ ഇൻ ടു തൗസൻഡ്സ് ഓഫ് ഡോളേഴ്സ്.
പക്ഷെ ഈ 5 വർഷത്തിനിടയിലെ ഈ ജോലി ചെയ്യുന്ന വ്യക്തി, ജോലി ചെയ്യുന്ന സ്ഥാപനം മാറുകയാണെങ്കിൽ എന്താണ് ഈ ലീസിന് സംഭവിക്കുക?
ഈ ജോലി ചെയ്യുന്ന വ്യക്തി ജോലി മാറി ആ സെക്ടറിൽ തന്നെ, അല്ലെ ഏത് സെക്ടറെങ്കിലും ആയിക്കോട്ടെ, അതിനകത്ത് നൊവേറ്റഡ് ലീസ് സപ്പോർട്ട് ചെയ്യുന്ന സെക്ടർ ആണെങ്കിൽ ജസ്റ്റ് ആ എംപ്ലോയറിന്റെ പേര് മാറ്റുക മാത്രമേ ചെയ്യുള്ളൂ. വളരെ സിമ്പിൾ പ്രൊസീജിയർ ആണ്. അത് കസ്റ്റമർ സർവീസിൽ വിളിച്ച് എന്റെ എംപ്ലോയി ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റും. ഇതിനകത്തിലൊരു ക്വസ്റ്റ്യൻ, ഒരു ക്യാച്ച് വരുന്ന എന്താന്ന് വെച്ചാൽ, റിൻഡോ, ഈ എംപ്ലോയർ ചേഞ്ച് ചെയ്യുമ്പോൾ ആ എംപ്ലോയർ വേറെ ഒരു ലീസിംഗ് പോലും അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പം ഈ സ്മാർട്ട് ലീസിംഗ് അല്ലെങ്കിൽ ലീസിംഗ് നോർമൽ ലോൺ, അതായത് ഒരു ഇപ്പൊ ടൊയോട്ട ഫൈനാൻസോ അല്ലെങ്കിൽ വെസ്റ്റ്പാക് ബാങ്ക് ഫൈനാൻസോ ലേക്ക് മാറും. അങ്ങനെ വരുമ്പോ നമ്മുടെ പ്രീ ടാക്സ് ബെനിഫിറ്റ്സ് എല്ലാം നമ്മുടെ പോവും. പിന്നെ നമ്മുടെ അമൗണ്ട് നോർമൽ ഒരു ലോൺ അടയ്ക്കുമ്പോൾ എങ്ങനെയാണ് നെറ്റ് സാലറി എന്ന് പോകുന്നത് അതുപോലെ പോയിക്കൊണ്ടിരിക്കും. ചില എംപ്ലോയീസ് ലീസ് കംപ്ലീറ്റ്ലി എക്സിറ്റ് ചെയ്യാൻ നോക്കും. ഒരു കാരണവശാലും നിങ്ങൾ ലീസ് കംപ്ലീറ്റ്ലി എക്സിറ്റ് ചെയ്തത്, ഇത് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഡ്രോബാക്ക് ആണ് നൊവേറ്റഡ് ലീസില്. നിങ്ങൾ ലീസ് എക്സിറ്റ് ചെയ്യുമ്പോൾ, ഇപ്പൊ 5 വർഷത്തെ ലീസിൽ 2 വർഷത്തിലാണ് എക്സിറ്റ് ചെയ്യുന്നതെങ്കിൽ ബാക്കി 3 വർഷത്തെ ഇൻട്രസ്റ്റും പിന്നെ പെനാൽറ്റീസ് പ്ലസ് അഡീഷണൽ പെനാൽറ്റീസും ആപ്ലിക്കബിൾ ആയിരിക്കും.
ഓക്കെ, അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാമോ, ഈ നൊവേറ്റഡ് ലീസ് എടുക്കാൻ ആളുകൾ മടിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും?
അതെ, അതിനകത്ത് ഏറ്റവും ഫസ്റ്റ് റീസൺ എന്ന് വെച്ചാൽ ആൾക്കാരുടെ ലാക്ക് ഓഫ് നോളജ് എന്ന് പറയാം. പിന്നെ ഒരു പേടിയുണ്ടല്ലോ, ഇതൊരു ഫൈനാൻസ് കാര്യമാണ്. ഈ ഫൈനാൻസ് കാര്യത്തില് അവര് പല, അവർക്ക് നല്ല നോളജ് കാണില്ല. അതുപോലെ അവര് ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ നോക്കുമ്പോൾ നൊവേറ്റഡ് ലീസിലെ ഇൻട്രസ്റ്റ് വൺ ഓഫ് ദ ഡ്രോബാക്ക് ആയിട്ട് അവർ കണക്ക് കൂട്ടും. ഇൻട്രസ്റ്റ് റേറ്റ് വളരെ ഹൈ ആണ് നൊവേറ്റഡ് ലീസില്. അതെല്ലാം നമ്മുടെ ക്രെഡിറ്റാബിലിറ്റി അനുസരിച്ചിരിക്കും. നമ്മുടെ ക്രെഡിറ്റ് റേറ്റിംഗും ഫൈനാൻസർ ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റാബിലിറ്റി ആണ് മെയിൻലി. ആ ക്രെഡിറ്റാബിലിറ്റി എത്രത്തോളം നല്ലതാണോ അത്രത്തോളം ബെറ്റർ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും.
തന്നെ അവസാനമായി ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഇപ്പൊ ഈ നൊവേറ്റഡ് ലീസ് എടുത്ത ഒരാൾക്ക് മറ്റു ലോണുകൾ എടുക്കാനായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ?
നൊവേറ്റഡ് ലീസ് എടുത്ത ഒരാൾക്ക് മറ്റൊരു ലോൺ എടുക്കുമ്പം തീർച്ചയായിട്ടും ഇതൊരു ക്രെഡിറ്റ് ഫയലിൽ കാണിക്കുന്ന ഒരു കാര്യമാണ്. ഇതൊരു ഏതൊരു ലോണിലെ പോലെ തന്നെയാണ്. നമ്മുടെ ഒരു മോർഗേജ് ഉണ്ടായ എങ്ങനെയാണ് നമ്മുടെ ക്രെഡിറ്റ് എഫക്ട് ആവുന്നത്, അതെല്ലാം പേഴ്സണലി ഓരോ ഇൻഡിവിജ്വലിന്റെ പേഴ്സണൽ ഫൈനാൻഷ്യൽ സർക്കംസ്റ്റൻസ് അനുസരിച്ചിരിക്കും. നൊവേറ്റഡ് ലീസ് എടുത്താൽ ഡെഫിനറ്റ്ലി ആ ഒരു നമ്മുടെ ക്രെഡിറ്റബിലിറ്റി അത്ര നല്ലതല്ലെങ്കിൽ നമ്മളൊരു മോർഗേജോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ലോൺ എടുക്കാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഒരു എഫക്ട് കാണും.
ഓക്കെ, വളരെ നന്ദി സനോജ്, ഇത്രയും കാര്യങ്ങൾ ഇത്രയും വിശദമായി SBS മലയാളത്തിനോട് പങ്കുവച്ചതിനെ.
നോ, തീർച്ചയായിട്ടും താങ്ക് യു റിൻഡോ, എനിക്കൊരു ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിനും SBS മലയാളത്തിനോട് വളരെ വളരെ നന്ദി. താങ്ക് യു.
പ്രിയ ശ്രോതാക്കളെ, നൊവേറ്റഡ് ലീസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അവകൊണ്ടുള്ള നികുതി ഇളവുകളെക്കുറിച്ചും സൗത്ത് ഓസ്ട്രേലിയയിലെ വെഹിക്കിൾ ലീസ് കൺസൾട്ടന്റായ സനോജ് സോമൻപിള്ള സംസാരിച്ചതാണ് നമ്മൾ കേട്ടത്. ഈ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം പൊതുവായ കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളവയാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇവയിൽ മാറ്റമുണ്ടായേക്കാം. നിങ്ങൾക്ക് ഇത്തരത്തിൽ നൊവേറ്റഡ് ലീസിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഒരു വിദഗ്ധന്റെ ഉപദേശം തേടേണ്ടതാണ്. ഇത്തരത്തിലുള്ള ഓസ്ട്രേലിയൻ മലയാളികളെ സംബന്ധിക്കുന്ന പോഡ്കാസ്റ്റുകൾക്കായി SBS മലയാളത്തെ പിന്തുടരുക. മറ്റൊരു പോഡ്കാസ്റ്റുമായി വീണ്ടും വരാം.